بسم الله الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد وعلى آله وصحبه أجمعين. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أما بعد، فقال شيخ الإسلام ابن تيمية رحمه الله تعالى في كتابه العقيدة الواسطية: ومن الإيمان بالله الإيمان بما وصف به نفسه في كتابه وبما وصفه به رسوله محمد صلى الله عليه وسلم من غير تحريف ولا تعطيل ومن غير تكييف ولا تمثيل، بل يؤمنون بأن الله ليس كمثله شيء وهو السميع البصير، بل يؤمنون بأن الله ليس كمثله شيء وهو السميع البصير. شيخ الإسلام ابن تيمية رحمه الله تعالى الله ولله إيمان الله ولله وشواسم أدنه كرتش വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ് തുടക്കത്തിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതിനുശേഷം അദ്ദേഹം പിന്നീട് അസ്മാ വസിഫാത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, റഹിമഹുല്ലാഹു തആല, ബൽ യുഅ്മിനൂന بأن الله سبحانه وتعالى ليس كمثله شيء وهو السميع البصير. بل انا مرچنا نرتب بل പക്ഷേ എന്ന അർത്ഥം മർച്ചനാണ് ഇവിടുത്തെ ഉദ്ദേശം. ഇത് ഇദ്റാബിന്റെ ബല്ലാണ്. അറബിയിൽ പറയും ഇദ്റാബ്, ബല്ലിൽ ഇദ്റാബ്. വിഷയം മാറ്റാൻ വേണ്ടി പറയുന്നതാണ്, ഒന്നിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് ചാടാൻ വേണ്ടിയിട്ടാണ് ബൽ എന്ന വാക്ക് പറയുന്നത്. എന്നാൽ അത് ഇതുവരെ പറഞ്ഞ വിഷയം അതിങ്ങനെ ഡീറ്റെയിൽ ചെയ്തിട്ട് പറയാൻ നിൽക്കല്ല, ഇനി വേറൊരു ഭാഗം പറയാം. ആ വിഷയത്തിന്റെ തന്നെ വേറൊരു ഭാഗം അത് പറയാൻ വേണ്ടി ബൽ എന്ന് പറയാം. മറിച്ച് ബൽ മറിച്ച് യുഅ്മിനൂന, യുഅ്മിനൂൻ അർത്ഥം അവർ വിശ്വസിക്കുന്നു. ഫഅലാരാണ് يؤمنون الفرقة الناجية أهل السنة والجماعة. بل يؤمنون أور وشوسيكون عندنا أور وشوسيكون هذا إيكاري تلام بأن الله الله سبحانه وتعالى آني أن أور وشوسيكون الله إبراقار ماني أن أور وشوسيكون. بل يؤمنون بأن الله ليس كمثله شيء وهو السميع وهو السميع البصير. بل يؤمنون بأن الله ليس كمثله شيء وهو السميع البصير. മറിച്ച് അവർ വിശ്വസിക്കുന്നു. എന്താണ് അവർ വിശ്വസിക്കുന്നത്? ലൈസ കമിസ്ലിഹി, ലൈസ ഇല്ല, ലൈസ എന്നുള്ളത് നഫീന്റെ വാക്കാണ്. ലൈസ ഇല്ല, കമിസ്ലിഹി അവനെ പോലെ, ലൈസ കമിസ്ലിഹി ഷൈഉൻ, ഷൈ ഒന്നുമില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ അവൻ, അവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ലൈസ കമിസ്ലിഹി ഹി എന്നുള്ളതിലത്തെ അത് ആ ദമീർ അള്ളാഹുലേക്കാണ് മടങ്ങുന്നത്. അതായത് അള്ളാഹുവിനെ പോലെ ഒന്നും തന്നെ ഇല്ല. വഹുവ അവൻ, അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല, അസ്സമീഉ, അള്ളാഹു സമീഉ, എല്ലാം കേൾക്കുന്നവനാണ്. അൽ ബസീർ, എല്ലാം കാണുന്നവനാണ്. ഈ ആയത്ത് സൂറത്തു ശൂറ 11-ാമത്തെ ആയത്താണ്. സൂറത്തു അശൂറ 11-ാമത്തെ ആയത്താണ്. ഈ ആയത്തിന്റെ ഉദ്ദേശം എന്താണ്? ഈ ആയത്ത് അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നത് അള്ളാഹുവിന് സമന്മാരായിട്ട് ഒരാളും ഇല്ല, അള്ളാഹുവിന് തുല്യരായിട്ട് ഒരാളും ഇല്ല. അല്ലെ, നമ്മൾ ആദ്യത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്, ഒരു കാര്യത്തെക്കുറിച്ച് നിനക്ക് വല്ലതും പഠിക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം, അതിനെ നേരിട്ട് കാണണം, അല്ലെങ്കിൽ അതിന് തുല്യമായ മറ്റെന്തെങ്കിലും കാണണം, അതല്ലെങ്കിൽ നീ അതിനെക്കുറിച്ച് വിശേഷണങ്ങൾ കേൾക്കണം. അപ്പൊ ആ കാര്യത്തിലേക്കുള്ള സൂചന ഇവിടെ ഉണ്ട്. നമ്മൾ പഠിക്കാൻ പോകുന്ന അസ്മാ വസിഫാത്ത് എന്ന വിഷയം, അത് നിനക്ക് തിരിച്ചറിയാൻ പറ്റൂല, നീ കണ്ടുകൊണ്ട് എന്തായാലും മനസ്സിലാക്കാൻ പറ്റൂല. പിന്നെ നിനക്കുള്ള വഴി അതിന് തുല്യമായ മറ്റൊന്ന് കാണലാണ്, അത് നിന്നെ കൊണ്ട് സാധിക്കില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ എങ്ങനെയുള്ളവനാണ്, ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവന് തുല്യനായി അവനെപ്പോലെ മറ്റൊരാളില്ല. ഐ ലാ മസീല ലഹു ഫീ സാതിഹി വലാ ഫീ അസ്മാഇഹി വലാ ഫീ സിഫാതിഹി വലാ ഫീ അഫ്ആലിഹി ലാ മസീല ലഹു, അവന് മിസ്ലില്ല, അവന് സമനില്ല, തുല്യനില്ല, അവന് കിടപിടിക്കാവുന്ന ആളുകളില്ല. ഫീ ദാതി, അവന്റെ ദാത്തിലില്ല. വലാ ഫീ സിഫാതി, അവന്റെ വിശേഷണങ്ങളിൽ അവന് തുല്യനായി മറ്റൊരാളുമില്ല. വലാ ഫീ അസ്മാഇ, അവന്റെ നാമങ്ങളിൽ അവന് തുല്യനായി മറ്റൊരാളുമില്ല. വലാ ഫീ അഫ്ആലി, അവന്റെ പ്രവർത്തനങ്ങളിൽ അവന് തുല്യനായി മറ്റൊരാളുമില്ല. എല്ലാ കാര്യങ്ങളിലും അവൻ ഏകനാണ്, അവൻ ഒറ്റയാണ്, അവനെപ്പോലെ അവന് സമനായി മറ്റൊരാളും തന്നെ ഇല്ല. ഈ ആയത്ത് അസ്മാ വസിഫാത്തിലുള്ള ഖാഇദയാണ്. അനേകം ഖാഇദകൾ ഈ ആയത്തിൽ നിന്ന് മാത്രം നമുക്ക് കിട്ടും. അനേകം വിഷയം നമ്മളിപ്പോ മുന്നേ പഠിച്ച ഖാഇദകളിൽ പലതിന്റെയും വിശദീകരണം, പലതിന്റെയും സൂചനകൾ ഈ ആയത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ശരി, അതിലേക്കൊക്കെ നമ്മൾ കടക്കുന്നതിന് മുൻപ് പണ്ഡിതന്മാർ ഈ ആയത്തിലുള്ള കാഫ് ലൈസ കമിസ്ലിഹി, ഈ കാഫിന്റെ അർത്ഥം എന്താണ് എന്നതിൽ പണ്ഡിതന്മാർക്ക് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. അഹ്ലു സുന്നയിൽപ്പെട്ട പണ്ഡിതന്മാർക്ക് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഇവിടെ ലൈസ കമിസ്ലിഹി, ലൈസ മിസ്ല ഹുഷൈ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലൈസ മിസ്ല ഹുഷൈ, അവനെ പോലെ ഒന്നുമില്ല. പിന്നെ എന്തിനാണ് അവിടെ കാഫ് വന്നത്? ഈ കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് രണ്ട് അഭിപ്രായങ്ങളുണ്ട്, രണ്ട് കൗലുകളുണ്ട്. ഒരു വിഭാഗം പറഞ്ഞു അവിടെയുള്ള കാഫിന്റെ അർത്ഥം മിസ്ല് എന്നാണ്. അവിടെയുള്ള കാഫിന്റെ അർത്ഥം എന്താണ്? മിസ്ല് എന്നാണ്. ആ കാഫ് ഇസ്മിന്റെ അർത്ഥത്തിൽ വന്ന കാഫാണ്, അതായത് ഒരു നാമമാണ്. ഹർഫാണെങ്കിലും ഹർഫിന്റെ രൂപത്തിലാണെങ്കിലും അതിന്റെ അർത്ഥം ഇസ്മാണ്. ഇസ്മിന്റെ അർത്ഥത്തിൽ വന്നൊരു ഹർഫാണത്. ഇസ്മ ഹർഫൊക്കെ പഠിച്ചാൽ നമ്മള് ഇസ്മിന്റെ അർത്ഥത്തിൽ വന്നൊരു ഹർഫാണത്. ആ കാഫ് മിസ്ലി എന്ന അർത്ഥത്തിൽ വന്ന കാഫാണ്. അല്ല, ഖുർആൻ പോലെ എടുത്തു ഈ കാഫ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിൽ അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞു സുമ്മ ഖശത് ഖുലൂബുകും ഫഹിയ നിങ്ങളുടെ ഹൃദയം കടുത്തുപോയി. ഫഹിയ കൽ ഹിജാറ, അത് കല്ലിനെ പോലെ കടുത്തുപോയി. ഔ, അത് അത്ഫിനാണ്. ഔ അഷദ്, അതല്ലെങ്കിൽ അതിനേക്കാൾ. ഔ അഷദ്ദു ഖസ്വ, അതല്ലെങ്കിൽ അതിനേക്കാൾ കടുത്തു. ഐ കല്ലിനെ പോലെ, അതല്ലെങ്കിൽ വ അഷദ്ദു ഖസ്വ, കല്ലിനെ പോലെ, അതല്ലെങ്കിൽ ആ അവിടെ അതല്ലെങ്കിൽ എന്നുള്ളത് ശരിക്കും വാവിന്റെ അർത്ഥത്തിലാണ്, അത്ഫാണ്. കല്ലിനെ പോലെ കടുത്തു ചില ആളുകളുടെ ഹൃദയം, ചില ആളുകളുടെ ഹൃദയം അതിനേക്കാൾ ശക്തമായി കടുത്തു. അപ്പൊ ആ പോലെ എന്നുള്ളതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അത്ഫ ചെയ്തിട്ടുണ്ട്. കാഫിലേക്കാണ് അത്ഫ അവിടെ ഉള്ളത്. ശരിക്കും ശ്രദ്ധിച്ചാൽ കാഫിലേക്ക് എന്തിനാണ് അത്ഫ ചെയ്തത്? ഏതാ വാക്ക്? അത്ഫിന്റെ വാക്ക് ഏതാ? മഅതുഫ് ഏതാണ്? അഷദ്. അഷദ് ഏതാണ്? ഇസ്മാണ്. ഇസ്മും ഇസ്മ അത്ഫാവുള്ളു, ഹർഫും ഇസ്മും ഒരിക്കലും അത്ഫാവുള്ളു. അതുകൊണ്ട് അത് ഇസ്മാണ്, കാഫ് ഇസ്മാണ്. ഇത് എല്ലാവർക്കും മനസ്സിലായി, മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി റെക്കോർഡിങ് കേട്ടാൽ മതി. അത്ഫ് എന്തിലേക്കാണ്? കാഫിലേക്കാണ്. അഷദ് എന്ന വാക്ക് അത്ഫ് ചെയ്തിട്ടുള്ള കാഫിലേക്കാണ്. അഷദ് എന്ന വാക്ക് ഇസ്മാണ്. ഇസ്മ ഒരിക്കലും ഇസ്മിലേക്കല്ലാതെ അത്ഫാവൂല. ഇസ്മ ഒരിക്കലും ഇസ്മിലേക്കല്ലാതെ അത്ഫാവൂല. അപ്പൊ കാഫ് ഇസ്മാൻ. അഷദ് ഇസ്മ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ കാഫ് ഇസ്മാൻ. അതാണ് പണ്ഡിതന്മാർ. ഇതല്ലാതെ ലോകത്തിൽ ധാരാളം വന്നിട്ടുണ്ട്. പല കവിതകളും അതിന് ഉദാഹരണമായി പറയാം. ശരി, അപ്പൊ എന്തായിരിക്കും അതിന്റെ അർത്ഥം? അപ്പൊ ഈ ആയത്തിന്റെ തഖ്ദീർ എന്തായിരിക്കും? ഈ ആയത്തിന്റെ അർത്ഥം എങ്ങനെയായിരിക്കും? കാഫ് അവിടെ മിസിലാണെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കും അത് വായിക്കാം? ലൈസ, ലൈസക്ക് പിന്നെ എങ്ങനെ പറയാ? നസ്ബാണ്. അതിന് ശേഷം വരുന്നത് ലൈസന്റെ ശേഷം വരുന്നത് നസ്ബായിരിക്കും. ലൈസ മിസ്ല മിസ്ലിഹി ഷെയ്ഉൻ. അതിന്റെ തഖ്ദീർ അങ്ങനെ ആയിരിക്കും. ലൈസ മിസ്ല മിസ്ലിഹി ഷെയ്ഉൻ. ലൈസ മിസ്ല മിസ്ലിഹി ഷെയ്ഉൻ. ഇത് മുബാലകത്താണ്. ഇതില് നഫീൽ മുബാലകത്തിന്റെ ഇതില് ഇവിടെ ഇവിടെ ലൈസ മിസ്ല മിസ്ലിഹി ഷെയ്ഉൻ. അലൈസ അല്ലാഹു മിസ്ല മിസ്ലിഹി ഷെയ്ഉൻ. ലൈസ അല്ലാഹു മിസ്ല മിസ്ലിഹി ഷെയ്ഉൻ. അഫൻ, ലൈസ ഷെയ്ഉൻ മിസ്ല മിസ്ലിഹി. അങ്ങനെ വരാം. ലൈസ ഷെയ്ഉൻ മിസ്ല മിസ്ലിഹി. ഷെയ്ഇന്റെ ബാക്കി എന്നത് ലൈസ ഷെയ്ഉൻ മിസ്ല മിസ്ലിഹി. ലൈസ ഷെയ്ഉൻ മിസ്ല മിസ്ലിഹി. എന്തായിരിക്കും അർത്ഥം? എന്തായിരിക്കും അർത്ഥം? നാം എന്തായിരിക്കും അർത്ഥം? മിസ്ലി എന്നാണ് എന്റെ അർത്ഥം പോലെ. ഇവ രണ്ടിന് മിസ്ലി വന്ന എങ്ങനെയായിരിക്കും? തോക്കിയത് അർത്ഥം പറഞ്ഞു നമുക്ക് എങ്ങനെയായിരിക്കും? ആ അവനെ പോലെ ഉള്ളതിനെ പോലത്തെ ഒന്നുമില്ല. അവന്റെ അവനെ ഉള്ളതിനെ അവനെ പോലെ ഉള്ളതിനെ പോലത്തെ ഒന്നുമില്ല. ഉദാഹരണത്തിന് പേന. വളരെ ഉഷാർ പേന എന്ന് വെച്ചോളൂ തൽക്കാലത്തേക്ക്. അപ്പൊ നമ്മൾ ഈ പേനെ പറ്റി ഉഷാറാക്കി പറയണം. അപ്പൊ നമ്മൾ പറയണം ഈ പേനക്ക് അതിനെ പോലത്തെ വേറൊരു അതിനെ പോലത്തെ ഒരു പേനയില്ല, ആ പേനെ പോലെ വേറൊരു പേനയില്ല. അങ്ങനെ ഈ പേനന്റെ അടുത്ത് നിൽക്കാവുന്ന ഒരു പേന വേറെ ഇല്ല. ഇനി അങ്ങനെ ഒരു പേന ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ അടുത്ത് നിൽക്കുന്ന പേനയില്ല. മനസ്സിലായ? മുബാലകത്താണ്. പോലത്തെ പോലത്തെ ഇല്ല. അതായത് അള്ളാഹുവിനെ പോലെ മറ്റൊന്നില്ല. അള്ളാഹുവിനെ പോലെ ഉണ്ടാകേണ്ടിയിരുന്ന അതിന്റെ പോലെ മറ്റൊന്നുമില്ല. മുബാലകത്താണ്. മനസ്സിലായത്? മനസ്സിലായ വാക്ക്? മനസ്സിലായ റാഫി? മനസ്സിലായ? ലൈസ മിസ്ല മിസ്ലഹു മിസ്ല മിസ്ലിഹി ഷെയ്ഉൻ. അള്ളാഹുവിനെ പോലത്തെ അതിനെ പോലത്തെ വേറെ ഒന്നില്ല. അള്ളാഹിനെ പോലെ ഒന്നില്ല, ഇനി അതിനെ പോലെ വേറെ ഒന്നില്ല. അതായത് അള്ളാഹ്ക്ക് ഒരു മിസിലില്ല, ആ മിസിലിനെ പോലെ വേറെ മിസിലില്ല. അത് രണ്ടുമില്ലാന്ന്. മിസിലുമില്ല, മിസിലുമില്ല. മിസിലുമില്ല, മിസിലിന്റെ മിസിലുമില്ല. അതാണ് ഇവിടെ പറയുന്നത്. അതാണ് ഒരു അർത്ഥം. കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ആ അർത്ഥം. സുപ്രയാസൻ. അപ്പൊ അടുത്ത അർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞു, രണ്ടാമത്തെ വിഭാഗം പറഞ്ഞു. ഇനി ഈ മറുപടി, അത് ഈ തഫ്സീർ അത് ശരിയല്ല എന്ന് പറയുന്ന കുറച്ച് മറുപടിയുള്ളത് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ചിലപ്പോൾ ഇഷ്ടിക്കാലോ അങ്ങനെ തൽക്കാലോ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് മനസ്സിലാക്കിയൊക്കെ പറയണ്ടല്ലോ. ഇത് ഈ അഭിപ്രായം ശരിയല്ല എന്ന് പറയാൻ ചില കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണമായിട്ട് അവർ പറഞ്ഞു, ശരിക്കും ശ്രദ്ധിച്ചു നോക്കൂ. അള്ളാഹുവിനെ പോലത്തെ ഒന്നിനെ പോലെ മറ്റൊന്നില്ല. അപ്പൊ അവര് പറഞ്ഞു, ശരി ഇവിടെ നഫി ശരിക്കും ആർക്കാണ് വന്നിട്ടുള്ളത്? അള്ളാഹുവിനെ പോലത്തേതിന്റെ പോലത്തേനാണ് നഫി ഉള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ പോലുള്ളതിനുള്ള നഫി അത് ശരിക്ക് മുഅക്കദായിട്ട് വന്നിട്ടില്ല. അതിൽ തൗക്കീദില്ല. അള്ളാഹുവിനെ പോലുള്ളതിന്റെ പോലുള്ളതിനെ ഇവിടെ നിഷേധിച്ചിട്ടുള്ളൂ. അപ്പൊ അള്ളാഹുവിന്റെ പോലുള്ളതിന് ഉള്ള നിഷേധം, ആദ്യത്തെ മെസീലിനുള്ള നിഷേധം ശക്തമല്ല. മനസ്സിലായത്? മനസ്സിലായോ? അത് ശക്തല്ല. കാരണം എന്താ പറഞ്ഞത്? ഉദാഹരണത്തിന് നമുക്ക് തൽക്കാലം ആദിലിനെ എടുക്കാം. ആദിലിനെ പോലത്തെ ഒരാളെ പോലെ ഒരാളില്ല. ആദിലിനെ പോലത്തെ ഒരാളെ പോലത്തെ ഒരാളില്ല. അപ്പൊ ശരിക്കും ഇവിടെ നഫി ആരെ പറ്റിയിട്ടാണ്? മാമു തൽക്കാലം വിചാരിക്ക, ആദിലിനെ പോലെ മറ്റേ ആദിലുണ്ട്. ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ആകർഷിക്കാലോ. ആദിലിനെ പോലെ റബിയ ഉണ്ട്, റബിയനെ പോലെ ഹംദാൻ ഉണ്ട് എന്ന് വിചാരിക്കും. അപ്പൊ നമ്മള് പറയണം, ആദിലിനെ പോലത്തെ റബിയനെ പോലത്തെ ഹംദാൻ ഇല്ല എന്ന് പറയണം. അപ്പൊ ശക്തമായ തക്കീത് ആരൊക്കെയാണ്? ആരെ നഫി ചെയ്തിട്ടുള്ളത്? ഹംദാനാണ്. ഇവിടെ ഇരിക്കുന്ന റബിയോ ചിലപ്പോ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഇതിന് ആ വിഷയത്തിലെ നഫി ശക്തമായിട്ടില്ല. മനസ്സിലായത്? ഇതാണ് ഇവിടെ നടക്കുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞു, നഫി ശക്തമാകുന്നത് രണ്ടാമത്തെ മെസീലിലാണ്, കാര്യത്തിലാണ്. ആദ്യത്തെ മെസീലിന്റെ കാര്യത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ഈ അഭിപ്രായത്തെക്കാൾ നല്ല അഭിപ്രായം ഇനി പറയാൻ പോണ അഭിപ്രായം, ആ അഭിപ്രായം ഏതാണ്? അത് സിമ്പിളായ അഭിപ്രായം. അൽകാഫുഹു നസീല, ഇവിടെയുള്ള കാഫ് സീലത്തിന്റെ കാഫാണ്. അത് തെക്കറാറിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, ഒരു കാര്യം ആവർത്തിച്ചു പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഒരു കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കാഫാണ്. ഇത് സിമ്പിൾ അർത്ഥം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ലൈസ മിസ്ലഹു ഷൈ, ലൈസ മിസ്ലഹു ഷൈ, ലൈസ മിസ്ലഹു ഷൈ, ഇതാണ് ആ കാഫിന്റെ ഉദ്ദേശം. ലൈസ മിസ്ലഹു ഷൈ, ലൈസ മിസ്ലഹു ഷൈ, ലൈസ മിസ്ലഹു ഷൈ, ഒരേ കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയാൻ വേണ്ടി, ഉറപ്പിച്ചു പറയാൻ, വീണ്ടും വീണ്ടും തൗക്കീദ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ കാഫ്. കാഫ് എന്താണ്? സിലത്തിന്റെ കാഫാണ്. പക്ഷെ ആ ലുഹ പഠിക്കുന്ന സമയത്ത് നമുക്ക് സിലത്തും മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്യും. അപ്പൊ അതിന് ഇരുന്ന് കഴിഞ്ഞാല് നഹവിങ്ങളുടെ അടുക്കൽ ഇതാന്ന് വിളിക്കുമ്പോൾ അങ്ങനെ കുറെ ചർച്ചകളിലേക്ക് പോയി കഴിഞ്ഞാൽ സമയം പോകും. തൽക്കാലം ഇത്ര മനസ്സിലാക്കുക, ആ കാഫ് എന്തിനാണ്? ഈ കാര്യം ഊന്നി പറയണം. എന്തിനാണ് ഈ കാഫ് ഊന്നി പറയണം? അതായത് ലൈസ മിസ് ലഹു ഷൈ, ലൈസ മിസ് ലഹു ഷൈ, ലൈസ മിസ് ലഹു ഷൈ. അപ്പൊ ഈ രണ്ട് അഭിപ്രായം സ്വീകരിച്ചാൽ, എന്തായാലും ഈ രണ്ട് അഭിപ്രായം സ്വീകരിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഒരു നിലക്കും തുല്യതയില്ലാത്ത, ഒരു നിലക്കും സമന്മാരുണ്ട് എന്ന് പറയാൻ സാധിക്കാത്ത വിധത്തിൽ ഏകനാണ്. അവന്റെ എല്ലാ കാര്യങ്ങളിലും അവൻ ഒറ്റയാണ്. ഒരു വിഷയത്തിൽ പോലും, അവന്റെ ഒരു വിശേഷണങ്ങളിൽ പോലും മറ്റൊരാൾക്കും മുമാസലത്തില്ല, മറ്റൊരാൾക്കും സമമാവുക എന്ന അവസ്ഥ ഉണ്ടാകാൻ പറ്റില്ല. ഒരു കാര്യത്തിലും, ഏതൊരു കാര്യത്തിലും അള്ളാഹുവിന്റെ ഒരു വിശേഷണത്തിലും അവന് തുല്യമായി, അവനോട് അവനെപ്പോലെ മറ്റൊരാളെയും നിനക്ക് കാണാൻ സാധിക്കുകയില്ല. അതാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാന തല ശക്തമായി ഊന്നി പറയാൻ ഉദ്ദേശിച്ചത്. ഇത്രയും പറഞ്ഞതിന് ഖുലാസ തന്നെ എളുപ്പത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ, ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ മറ്റൊരാളുമില്ല. ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാന തല ഉദ്ദേശിച്ചത് ഇതാണ്, അള്ളാഹുവിന്റെ അസ്മാഅകളിൽ, അവന്റെ നാമങ്ങളിൽ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ, അവന്റെ സിഫാത്തുകളിൽ, അള്ളാഹുവിന്റെ അഫ്ആലുകളിൽ, അവന്റെ പ്രവർത്തനങ്ങളിൽ, ഇപ്പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും തന്നെ അള്ളാഹുവിന് ഒരു സമനില്ല, ഒരു തുല്യനില്ല, ഒരു കിടപിടിക്കാവുന്ന ഒരാളില്ല. അല്ലെ? ഖുർആനിൽ അള്ളാഹു സുബ്ഹാന തല പറഞ്ഞു, വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് കുഫുവായി, അള്ളാഹ്ക്ക് യോജിച്ച തരമൊത്ത ഒരാളും വേറെ ഇല്ല. അല്ലെ? കുഫു ഒക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയല്ലേ? കുഫു ഒക്കെ കേട്ടിട്ടുണ്ട്, കല്യാണം ആലോചിച്ചിട്ടുള്ളത് വരെ. അതുകൊണ്ടാണ് കല്യാണം ആലോചിച്ചാൽ കേൾക്കും കുഫു ഒക്കെ. എന്റെ കുഫു ഒക്കെ എന്ന് പറഞ്ഞാല് വലിയ തറവാടുള്ള ആളാണ്. അപ്പോ വേറെ പെണ്ണിനെ ആലോചിക്കുമ്പോ പറയും, നമ്മളമ്മ കുഫു ഒക്കെ ആണെന്ന് പറയും. കുഫു ഒക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? തറവാട് ഏതാണ്ട് ഒരേപോലെ ആണ്, തറവാടിത്തം ഒരേപോലെ ആയിരിക്കണം. വലിയ സമ്പത്തുള്ള ആളാണ്, ഉഫ് വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാൾക്ക് കുറച്ച് സമ്പത്ത് വേണം, അങ്ങനെ ഒരേപോലെ ആവണം, അങ്ങനെ കുഫ് വെക്കാന്ന് പറയും. ലൈസ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ പറ്റി പറഞ്ഞാ ഖുർആൻ വലം യകുൽ ലഹു കുഫുവൻ അഹദ്, വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി മറ്റൊരാളും തന്നെ ഇല്ല. അതാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. ശരി. ليس كمثله شيء وهو السميع البصير. وهو السميع البصير أو أن سميعا أو أن بصيرا. سميع إن الله اسمان إذا صفتنا دلد السمع لا كلوي أن صفته الله كلوي ولا ونن لم كلكنا ونن. البصير ذو ماذا؟ ذو بصر كايسي ولا ونن الله كان ونن. عليكم السلام. أذان ليس كمثله شيء وهو السميع البصير എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ശരിയായ ആയത്ത് ഞാൻ പറഞ്ഞു. അനേകം കാര്യങ്ങൾ അനേകം ഖവാഇദുകൾ ഈ ആയത്തിൽ ഒരൊറ്റ ചെറിയ ഒരൊറ്റ ആയത്തിൽ മാത്രമുണ്ട്. ഈ ആയത്തിന്റെ ആദ്യത്തെ ഭാഗം അത് മുമസ്സിലത്തിനുള്ള മറുപടിയാണ്, തംസീലിന്റെ ആളുകൾക്കുള്ള മറുപടിയാണ്. ഈ ആയത്തിന്റെ അവസാനത്തെ ഭാഗം മുഅത്തിലത്തിനുള്ള മറുപടിയാണ്, തഅത്തീലിന്റെ ആളുകൾക്കുള്ള മറുപടിയാണ്. മനുഫസിർ ഈ പറഞ്ഞ വാക്കാർ വിശദീകരിച്ചത് താത്തീൽ എന്താണ് തശ്ബീഹ് എന്താണെന്ന് മനസ്സിലായ ആൾക്കാർക്ക് ഇത് മനസ്സിലാവും. ഈ ആയത്തിന്റെ ആദ്യത്തെ ഭാഗം മുഷബ്ബിഹത്തിനുള്ള മുമസ്സിലത്തിനുള്ള മറുപടിയാണ്, തംസീലിന്റെ ആളുകൾക്കുള്ള മറുപടിയാണ്. ഈ ആയത്തിന്റെ രണ്ടാമത്തെ ഭാഗം മുഅത്തിലത്തിനുള്ള മറുപടിയാണ്. ആര് പറയും? ആര് പറയും? മനുജീബ് എന്താണ്? ആ ആദ്യത്തെ ഭാഗം മുഷബ്ബിഹത്തിനുള്ള മറുപടി, മുഅത്തിലത്തിനല്ല. എങ്ങനെ? അതെ, അഹ്സൻ. ഇല്ല ഇല്ല, അങ്ങോട്ട് പോണ്ട, അങ്ങോട്ട് അത്രയും പോണ്ട, വളരെ എളുപ്പമാണ്, സിമ്പിളാണ്. അവിടെ വരെ പോണ്ട, തശ്ബീഹ് അടുത്തോണ്ട് താത്തിൽ അടുത്ത് അങ്ങോട്ട് പോണ്ട. അല്ലാതെ തന്നെ പറയാൻ പറ്റൂല. ആദ്യത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിന്റെ ആദ്യ ഭാഗം എന്താ? ലൈസ കമിസ്ലിഹി ഷൈ, അള്ളാഹുവിനെ പോലെ മറ്റൊരാളില്ല, അള്ളാഹുവിനെ പോലെ മറ്റാളുകൾ ഉണ്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സിഫത്തുകൾ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അത് മറ്റുള്ളവരുടെ വിശേഷണങ്ങൾ പോലെയാണ് എന്ന് പറയുന്ന മുഷബ്ബിഹ മുമസ്സില, തംസീൽ നടത്തുന്ന ആളുകൾ, തശ്ബീഹ് നടത്തുന്ന ആൾ. എന്താണ് തംസീൽ എന്നാണ് വിശദീകരിച്ചത്? അള്ളാഹിനെ സാദൃശ്യപ്പെടുത്തുന്ന ആളുകൾ. അള്ളാഹുവിന്റെ കൈ അത് മനുഷ്യന്റെ കൈ പോലെയാണ്, അള്ളാഹുവിന്റെ ഇറക്കം അത് മനുഷ്യന്റെ ഇറക്കം പോലെയാണ് എന്ന് പറയുന്ന ആളുകൾ, തശ്ബീഹ് നടത്തുന്ന ആൾ, അവർക്കുള്ള മറുപടിയാണ് ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ ആയത്തിന്റെ ആദ്യത്തെ ഭാഗം. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹിനെ പോലെ മറ്റൊന്നുമില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ മറ്റൊന്നും തന്നെ ഇല്ല. അത് ആർക്കുള്ള മറുപടിയാണ്? റദ്ദുൻ അലാൽ മുഷബ്ബിഹ വൽ മുമസ്സില, മുഷബ്ബിഹത്തിനും മുമസ്സിലത്തിനുമുള്ള മറുപടിയാണത്. തശ്ബീഹ് നടത്തുന്ന, സാദൃശ്യപ്പെടുത്തുന്ന, അള്ളാഹുവിനെ സൃഷ്ടികളുമായി താരതമ്യപ്പെടുത്തുന്ന ആളുകൾക്കുള്ള മറുപടിയാണത്. ഏതുപോലെ ഇവിടെയുള്ള ഖുറാഫികൾ പറയുന്ന പോലെ അള്ളാഹു സുബ്ഹാനഹു തആല ട്രാൻസ്ഫോമർ പോലെയാണ്. അത് നിന്റെ വീട്ടിൽ നിന്ന് നേരെ ട്രാൻസ്ഫോമറിലേക്ക് പ്ലഗ് കുത്തിക്കഴിഞ്ഞാൽ അടിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് നീ ഔലിയാക്കന്മാരെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ട് അള്ളാഹിലേക്ക് എത്താൻ പാടുള്ളൂ. അല്ലെങ്കിൽ അള്ളാഹു രാജാവിനെ പോലെയാണ്, മന്ത്രിയുടെ ശുപാർശ ഇല്ലാതെ നിനക്ക് അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്താൻ പറ്റും. ഇത് തശ്ബീഹാണ്, തംസീലാണ് ഇത്. തആല അല്ലാഹു അൻ സാലിക്, അള്ളാഹുവിനെ സാദൃശ്യപ്പെടുത്തലാണ്. അതല്ലെങ്കിൽ നസ്രാനികൾ പറയുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു വതആല അവനാണ് ഈസാ നബി, ഈസാ നബി ദാ കുരിശിൽ കയറിയ ഈസയുടെ ചിത്രം, ഇത് ഇതാണ് ദൈവം, ഇതാണ് അള്ളാഹു. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ചിത്രം വരച്ച്, അള്ളാഹുവിന്റേതാണെന്ന് പറഞ്ഞ് ചിത്രം വരച്ച് 10 തലയും 5-6 കൈയും ഒക്കെ ഉള്ള ആൾക്കാരെ ചിത്രം വരച്ചിട്ട് ഇതാ ഇതാണ് നമ്മളെ സൃഷ്ടിച്ച റബ്ബ് എന്ന് പറയുന്ന ആളുകൾ, ഇത് തശ്ബീഹാണ്, തംസീലാണ്. ഇതാണ് തംസീലും തശ്ബീഹും. അത് ചെയ്യുന്ന ആളുകൾക്കുള്ള മറുപടിയാണത്. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അല്ലാഹനെ പോലെ മറ്റൊന്നുമില്ല. തഷ്ബീഹിന്റെ ആളുകൾക്കുള്ള മറുപടിയാണ് ആ ആയത്തിലുള്ളത്. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു ഫലാ തദ്രിബു ലില്ലാഹിൽ അംസാൽ, അല്ലാഹുവിന് നിങ്ങൾ ഉപമ പറയാൻ പാടില്ല. കാരണം എന്താ, നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല മിസൽ എന്താണെന്ന് അറിയില്ല. അള്ളാഹുവിന്റെ മിസിൽ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയില്ല. മിസിൽ എന്താണെന്ന് അറിഞ്ഞാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉപമ പറയാൻ പറ്റുള്ളൂ. അല്ലേ, ഒരു ഉപമ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താണ്, ഒരാളെ പറ്റിയിട്ട് ഇന്നയാൾ സൂര്യനെ പോലെയാണ്, അല്ലെങ്കിൽ ഇന്നയാൾ സിംഹത്തെ പോലെയാണ്. അപ്പൊ നീ ആദ്യം സിംഹത്തിനെയും കാണണം, നീ ആരെയാണോ പറയാൻ ഉദ്ദേശിച്ച അയാളെയും കാണണം. ഉദാഹരണത്തിന് ഒരാൾ പറയും മുഹമ്മദ്, അവൻ സിംഹത്തെ പോലെയാണ്. നിന്നെ സംബന്ധിച്ച് നീ സിംഹത്തിനെയും കാണണം, മുഹമ്മദിനെയും കാണണം. എന്നാലേ നിനക്ക് മുഹമ്മദിനെയും സിംഹത്തെയും സമപ്പെടുത്താൻ പറ്റുള്ളൂ, ഉപമ അറിയാൻ പറ്റുള്ളൂ. അള്ളാഹനെ നീ കണ്ടിട്ടുണ്ടോ? ഇല്ല, നീ മനുഷ്യന്മാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നീ കാണാത്ത റബ്ബിനെ നീ നീ കണ്ടിട്ടുള്ള മനുഷ്യന്മാരുമായി ഉപമ പറയരുത്. ഫല തദ്രിബു ലില്ലാഹിൽ അംസാൽ വലില്ലാഹിൽ മഥലുൽ അഅല, അള്ളാഹുവിനാണ് ഏറ്റവും ഉന്നതമായ സിഫത്തുകൾ ഉള്ളത്, വിശേഷണങ്ങൾ ഉള്ളത്, ഏറ്റവും ഉന്നതമായ ഉപമകൾ ഉള്ളത്. നിനക്കത് അറിയില്ല, നീ കണ്ടിട്ടില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യരുത്, അള്ളാഹുവിന് വിശേഷണം പറയാൻ നിൽക്കരുത്. ഇവിടെയുള്ള ആളുകൾ പറഞ്ഞതുപോലെ ട്രാൻസ്ഫോമർ പോലെയാണ് അള്ളാഹു, അല്ലെങ്കിൽ അള്ളാഹു അൻ ദാലിക്, എന്ത് ഗൗരവമുള്ള വാക്കാണ് അവരാ പറയുന്നത്. അല്ലെ, ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന പച്ച കുഫ്റാണ് പറയുന്നത്. അല്ലെങ്കിൽ രാജാവിനെ പോലെയാണ് അള്ളാഹു. ഇതൊക്കെ മനുഷ്യരുടെ ഉപമയാണ്. ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആല പരിപൂർണതകളുള്ള, ഒരു ന്യൂനതയും ഇല്ലാത്ത, ഒരു ദൗർബല്യങ്ങളും ഇല്ലാത്ത, എല്ലാ നന്മയുടെയും പരിപൂർണതയായ അള്ളാഹു സുബ്ഹാനഹു വതആല, അവനെ കുറിച്ച് പറയാൻ പറ്റിയ വാക്കുകളല്ല ഇതൊന്നും. അപ്പൊ അവർക്കുള്ള മറുപടിയാണ് ആയത്തിന്റെ ആദ്യത്തെ ഭാഗം, ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെ പോലെ മറ്റൊരാളുമില്ല. അതുകൊണ്ട് നിങ്ങൾ തശ്ബീഹ് നടത്താൻ നിൽക്കണ്ട, അതുകൊണ്ട് നിങ്ങൾ തംസീൽ നടത്താൻ നിൽക്കണ്ട. അതാണ് ആയത്തിന്റെ ആദ്യ ഭാഗത്തിലുള്ളത്. വഹുവ ശമീഉൽ ബസീർ, അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല, അവന് ഒരു സിഫത്തുമില്ല, അള്ളാഹുക്ക് ഒരു വിശേഷണവുമില്ല എന്ന് പറയുന്ന മുഅത്തില, തഅ്തീലിന്റെ ആളുകൾ, നിഷേധത്തിന്റെ ആളുകൾ, ജഹ്മിയത്തിനെ പോലെ, മുഅ്തസിലത്തിനെ പോലെ, അഷ്അരിയത്തിനെ പോലെ, മാതുരിദിയത്തിനെ പോലെയുള്ള ആളുകൾ, അവർക്കുള്ള മറുപടിയാണ് ആയത്ത്. ആ ആയത്തിന്റെ രണ്ടാമത്തെ ഭാഗം അവർക്കുള്ള മറുപടി. നോക്കുന്ന അള്ളാഹിന്റെ കലാം, രണ്ടായത്ത്, എത്ര വലുപ്പണ്ട ആയത്ത്. ആ ആയത്ത് എണ്ണാൻ മാത്രം അതിലെ ഹർഫ് എണ്ണിയാൽ വളരെ ചുരുക്കം ഹർഫുകളുള്ളത്. പക്ഷെ ഈ രണ്ട് കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു വിഷയത്തിൽ പിഴച്ചുപോയ രണ്ട് വിഭാഗക്കാർക്കുള്ള മറുപടിയാണ്. ഈ വിഷയത്തിൽ പിഴച്ചുപോയ രണ്ടറ്റത്തേക്ക് പിഴച്ചുപോയ ആളുകളുണ്ട്. ഒരു വിഭാഗം അള്ളാഹിനെ സാദൃശ്യപ്പെടുത്തി, മറ്റൊരു വിഭാഗം അള്ളാഹുവിന്റെ സിഫത്തിലൊക്കെ നിഷേധിച്ചു. ഈ രണ്ട് വിഭാഗത്തിനും വ്യക്തമായ മറുപടി ഒരു ചെറിയ ഒരറ്റായത്. എന്തുമാത്രം ആശയ സമ്പുഷ്ടമാണ് അള്ളാഹു സുബ്ഹാനഹുവ ആയത്തുകൾ എന്നത് ചിന്തിച്ചാൽ മനസ്സിലാകും. മാത്രമല്ല, നോക്കൂ നിങ്ങൾ, വഹുവ ശമീഉൽ ബസീർ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. ഇത് ശരിക്കും മുഅത്തിലത്തിനുള്ള മറുപടിയാണ്, താത്തീൽ നടത്തുന്ന ആളുകൾക്കുള്ള മറുപടിയാണ്. ആ മറുപടി അവർക്ക് പറയാൻ അള്ളാഹു സുബ്ഹാനഹുവ തആല കൊണ്ടുവന്നത് രണ്ട് ഇസ്മുകളാണ്. ഏതാണ് ഇസ്മുകൾ? അസ്സമീഉ അൽ ബസീർ. മുഹമ്മദ് അൽ അമീൻ ശംഖൈത്തി റഹിമഹുള്ള, അദ്ദേഹം ഈ ആയത്ത് വിശദീകരിക്കുക, അദ്ദേഹം പറഞ്ഞു ഈ രണ്ട് ഇസ്മുകളും ഇവിടെ കൊണ്ടുവരാൻ ഒരു കാരണമുണ്ട്. വേറെ ഒരു ഇസ്മും കൊണ്ടുവരാതെ ഈ ഇസ്മ തന്നെ ഇവിടെ കൊണ്ടുവരാൻ, കാരണം അള്ളാഹുവിന്റെ ഇസ്മുകളിൽ മഹത്തരമായ മറ്റു പല ഇസ്മുകളുണ്ട്. റഹ്മാനുണ്ട്, അർ റബ്ബുണ്ട്, അല്ലെ, അൽ ഹയ്യ് ഉണ്ട്, അല്ല, ഖയ്യൂം ഉണ്ട്, അസ്സമദ് ഉണ്ട്. ഇങ്ങനെയുള്ള ഇസ്മുകളൊന്നും കൊണ്ടുവരാതെ ഏറ്റവും മഹത്തരമായ പല ഇസ്മുകളും അള്ളാഹുവിന് വേറെയും ഉണ്ടായിട്ടും ഈ രണ്ട് ഇസ്മുകൾ ഇവിടെ കൊണ്ടുവരാൻ ഒരു കാരണമുണ്ട്. എന്നിട്ട് ശംഖൈത്തി അദ്ദേഹം പറഞ്ഞു, ഹയാത്തുള്ള, ജീവനുള്ള ഏതൊരു ജീവിയാകട്ടെ, കബീറൻ കാനാ സഗീറൻ, വലുതാകട്ടെ ചെറുതാകട്ടെ, വലിയ ജീവിയാകട്ടെ ചെറിയ ജീവിയാകട്ടെ, ഏത് ജീവിയാണെങ്കിലും ആ ജീവികൾക്കൊക്കെ ഉള്ള രണ്ട് വിശേഷണങ്ങളാണ് ഇത്, കേൾവിയും കാഴ്ചയും. ഹയാത്തുള്ള ജീവികളിൽ ബഹുഭൂരിപക്ഷത്തിനും, മിക്കതും ഏതാണ്ട് എല്ലാത്തിനും എന്ന് തന്നെ പറയാം, വളരെ ചുരുങ്ങിയ ചിലതിനെ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ, സമ്യും ബസറും അതല്ലെങ്കിൽ അവയിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലാത്ത ഒരു ജീവി ഉണ്ടാവില്ല. ഒന്നല്ലെങ്കിൽ കേൾവി, അല്ലെങ്കിൽ കാഴ്ച, അതല്ലെങ്കിൽ അവ രണ്ടും. ഇത് രണ്ടും ഒരുമിച്ചിട്ടില്ലാത്ത ജീവികളെ കാണാൻ കഴിയുകയില്ല. ഏത് ജീവിക്കുണ്ടോ, എത്ര വലുതാവട്ടെ എത്ര ചെറുതാവട്ടെ, അല്ല അള്ളാഹു സുബ്ഹാന തആല ഉറുമ്പിനെ പറ്റി പറഞ്ഞു, ഉറുമ്പ് എത്ര ചെറിയ ജീവിയാണ്, പക്ഷെ ആ ഉറുമ്പ് എന്ത് ചെയ്തു, സുലൈമാൻ നബിയുടെ സംസാരം കേട്ടു, അതിന് ശമ്മുണ്ട് അല്ലെ, അതിന് ശമ്മുണ്ട്. ഉറുമ്പിന് പോലുള്ള കഴിവാണത്, ഇത്ര ചെറുതാണത്, ചെവി ഉണ്ടാവാൻ മാത്രമല്ല വലിപ്പം കൂടി അതിനില്ല, പക്ഷെ അതിനു പോലും ചെവി വയ്ക്കുന്നുണ്ട്, അതിനു പോലും കേൾവിയുണ്ട്, അതിനു പോലും കാഴ്ചയുണ്ട്. ചെറിയ ജീവിയാകട്ടെ വലുതാകട്ടെ, ഏതൊരു ജീവിക്കും കാഴ്ചയും കേൾവിയുമുണ്ട്. എന്നാൽ ആ കാഴ്ചയും കേൾവിയും ഒന്നും പല ജീവികൾക്കും കാഴ്ചയും കേൾവിയും, ഇന്നലെ പറഞ്ഞ പോലെ എല്ലാവരുടെയും കാഴ്ചയും കേൾവിയും പരസ്പരം വ്യത്യസ്തമാണ് അല്ലെ. മനുഷ്യനുള്ള പോലത്തെ കേൾവിയാണ് ആനക്കുള്ളത്, പാമ്പിനുള്ളത്, പൂച്ചക്കുള്ളത്, എല്ലാവർക്കും ഉള്ള കേൾവി വ്യത്യസ്തമാണ്. മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന പലതും, അല്ലെങ്കിൽ മനുഷ്യന് കേൾക്കാൻ പറ്റാത്ത പലതും അവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിച്ച ഹദീസ് അല്ലെ, ഇദാ സമിഅ്തും സിയാഹദ്ദീകതി ഫസ്അലുല്ലാഹ മിൻ ഫദ്ലി, നിങ്ങൾ കോഴി കൂവുന്നത് കേട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിനോട് അവന്റെ ഫളു ചോദിക്കണം. ഫഇന്നഹ റഅത് മലക, അത് മലക്കിനെ കണ്ടിട്ടുണ്ട്. ഫഇദാ സമിഅ്തും നഹീഖൽ ഹിമാരി فتعوذوا بالله من شر الشيطان من شره فتعوذوا بالله من الشيطان. നിങ്ങൾ കഴുതയുടെ കരച്ചിൽ കേട്ടാൽ ഷൈത്താന്റെ ശരറിൽ നിന്ന് രക്ഷ ചോദിക്കണം. فانه راى شيطانا, അത് ഷൈത്താനിനെ കണ്ടിട്ടുണ്ട്. നോക്കൂ, കോഴി എന്ത് ചെറിയ ജീവിയാണ്, പക്ഷെ അതിന് മലക്കിനെ കാണാൻ പറ്റുന്നുണ്ട്. കഴുത എന്ത് ചെയ്യാൻ, മനുഷ്യന്മാർ ഇത്ര വില കൽപ്പിക്കാത്ത ജീവിയാണ് കഴുത, പക്ഷെ കഴുത അതിന് ശൈത്താനെ കാണാൻ പറ്റില്ല, അതിന് അങ്ങനത്തെ കാഴ്ചയുണ്ട്. എന്നാൽ മനുഷ്യന്മാർക്കോ പല ടെലിസ്കോപ്പും മൈക്രോസ്കോപ്പും ഒക്കെ ഉണ്ടാക്കിയിട്ടും ഈ രണ്ടു കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അവനും അവന്റെ കൂട്ടുകാരും നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റൂല. നോക്കൂ, നമ്മുടെയും അവരുടെയും ബസർ എന്തുമാത്രം വ്യത്യസ്തമാണ്, എന്തുമാത്രം നമ്മുടെ അവരുടെയും കാഴ്ച വ്യത്യസ്തമാണ്. ഇപ്പൊ മനുഷ്യരിൽ സൃഷ്ടികളിൽ മിക്കതിനും ഒരേപോലെ ഉള്ള എന്ന് പറഞ്ഞാൽ മിക്ക സൃഷ്ടികൾക്കും ഉള്ള രണ്ട് സിഫത്തുകളാണ് ഈ പറഞ്ഞത്, കേൾവി കാഴ്ച. ഇവർക്കൊക്കെ ഇതുണ്ട് എന്നതിനോടൊപ്പം തന്നെ അവരിൽ എല്ലാവരിലും തന്നെ ഈ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. അവരിലെല്ലാവരിലും തന്നെ ഈ രണ്ട് സിഫത്തുകളും വ്യത്യസ്തമായിട്ടുകൂടി മനുഷ്യന്റെ കേൾവിയെ കേൾവി എന്ന് വിളിക്കാം, മൃഗത്തിന്റെ കേൾവിയെയും കേൾവി എന്ന് വിളിക്കാം, മനുഷ്യന്റെ കാഴ്ചയെയും കാഴ്ചയെന്ന് വിളിക്കാം, മൃഗത്തിന്റെ കാഴ്ചയെയും കാഴ്ചയെന്ന് വിളിക്കാം. മനുഷ്യന്മാരെ വിളിക്കുന്ന കാര്യമാണ്. ഇപ്രകാരം തന്നെ അള്ളാഹുവിന്റെ സിഫത്തുകളെ നിഷേധിക്കുന്ന നിങ്ങൾ, അള്ളാഹുക്ക് സിഫത്തുണ്ട് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന് എന്തെങ്കിലും വിശേഷണമുണ്ട് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ സൃഷ്ടികളുമായി താരതമ്യപ്പെടുത്തുകയാണ് എന്ന് പറയുന്ന നിങ്ങൾ, നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള പാഠാണ് ഈ ആയത്തുള്ള വഹുവ ശമീഉൽ ബസീർ, അള്ളാഹു കേൾവിയുള്ളവനാണ് കാഴ്ചയുള്ളവനാണ്. ഇവിടെ ഈ രണ്ട് വസ്ഫുകളും കൊണ്ടുവരാനുള്ള കാരണം തഅ്തീലിന്റെ അടിത്തറ കളക്കലാണ് അല്ലെ. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു തഅ്തീല് എവിടുന്ന വന്നത്, തഅ്തീല് ശേദാർത്ഥത്തിൽ എവിടുന്ന വന്നത്, അള്ളാഹിന്റെ സിഫത്തുകളെ നിഷേധിക്കുക എന്നുള്ള എവിടുന്ന വന്നത്, തംസീലിൽ നിന്നാണ്, തഷ്ബീഹിൽ നിന്നാണ്, അള്ളാഹിനെ സദൃശ്യപ്പെടുത്തുക എന്നുള്ളതിനാണ് അത് വന്നത്. തംസീൽ തഷ്ബീഹ് എന്ന കാര്യത്തെ അതിന്റെ അടിത്തറ അളക്കുന്ന രണ്ട് ഇസ്മാണ് ഇത്, സമീ ബസീർ. കാരണം എന്താണ്? സമഉം ബസറും എല്ലാവർക്കും ഉണ്ട്. ഇപ്പറഞ്ഞ എല്ലാവർക്കും സമഉം ബസറും ഉണ്ട് എന്ന് ബുദ്ധിയുള്ള എല്ലാ മനുഷ്യന്മാരും അംഗീകരിക്കുന്നുണ്ട്. പൂച്ചയുടെ കേൾവിയെയും കഴുതയുടെ കേൾവിയെയും ആനയുടെ കേൾവിയെയും ഒക്കത്തിനും കേൾവി എന്ന് മനുഷ്യന് വിളിക്കുന്നുണ്ട്. പക്ഷെ അവരുടെയൊക്കെ കേൾവി പരസ്പരം വ്യത്യസ്തമാണ് എന്നും അവൻ അംഗീകരിക്കുന്നുണ്ട്. ഇതേ കാര്യം അള്ളാഹു സുബ്ഹാന തആല പറ്റി പറയണം. മനുഷ്യന് കേൾവിയുണ്ട്, ആനക്ക് കേൾവിയുണ്ട്. കേൾവി എന്ന വാക്ക് അവർക്ക് ഉപയോഗിച്ചുകൊണ്ട് രണ്ടുപേരുടെയും കേൾവി ഒരേപോലെ തന്നെ ആയിരിക്കണം എന്ന് ആരെങ്കിലും വാശി പിടിക്കാറുണ്ടോ? ഒരാൾ വാശി പിടിക്കലില്ല. അതുപോലെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് കേൾവിയുണ്ട് എന്ന് പറയുമ്പോൾ അത് മനുഷ്യനെ പോലത്തെ കേൾവിയാണ് എന്ന് പറഞ്ഞ് നിഷേധിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ കേൾവി അവന് ചോദിച്ച രൂപത്തിലുള്ള കേൾവിയാണ്. അതാണ് ഈ രണ്ട് ഇസ്മുകൾ ഇവിടെ കൊണ്ടുവരാനുള്ള അതിന്റെ പിന്നിലുള്ള രഹസ്യം അതാണ് എന്ന് മുഹമ്മദ് അൽ അമീൻ ഷംഖീതി അദ്ദേഹത്തിന്റെ അദ്വാഉൽ ബയാനിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. അദ്വാഉൽ ബയാനിൽ ഇക്കാര്യം മുഹമ്മദ് അൽ അമീൻ ഷംഖീതി അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതിന് പിന്നിലുള്ള രഹസ്യം അതാണ്, ഇവിടെ ഈ രണ്ട് ഇസ്മുകൾ തന്നെ കൊണ്ടുവരാനുള്ള കാരണം. കാരണം എന്താണ്? ഈ രണ്ട് ഇസ്മുകൾ മറ്റ് സൃഷ്ടികൾക്കുമുണ്ട്. മറ്റ് സൃഷ്ടികൾക്കും ഉണ്ടെങ്കിൽ കൂടി സൃഷ്ടികൾക്കിടയിൽ തന്നെ പരസ്പരം ഈ കേൾവിയും കാഴ്ചയും ഒക്കെ വ്യത്യസ്തമാണ്. ആ കേൾവിയും കാഴ്ചയും ഒക്കെ അവർക്കിടയിൽ വ്യത്യസ്തമായിട്ടുകൂടി അതിനെ കേൾവി എന്ന് മനുഷ്യന്മാർ വിശേഷിപ്പിക്കാറുണ്ട്. കേൾവി എന്ന പേരുള്ളത് കൊണ്ട് മാത്രം രണ്ടുപേരുടെയും കേൾവി ഒന്നാവുന്നില്ല അല്ലേ? രണ്ടുപേർക്ക് യോജിച്ച രൂപത്തിലുള്ള കേൾവിയാണ്. അത് തന്നെയാണ് അള്ളാഹു സുബ്ഹാന തആല കാര്യത്തിലും അള്ളാഹുവിന് യോജിച്ച രൂപത്തിലുള്ള കേൾവിയാണുള്ളത്. അല്ലാതെ മനുഷ്യരെ പോലെയുള്ള കേൾവിയാണ് അള്ളാഹുവിനുള്ളത് എന്ന് ഈ പറഞ്ഞതിൽ നിന്നൊന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മനസ്സിലായില്ല നമുക്ക്, കായിദ മുന്നേ പഠിച്ചാണ്. ഈ കായിദക്കൾ വളരെ മഹത്തരമായ സൂചന ഈ ആയത്തിലുണ്ട്. നമുക്ക് നിങ്ങൾ ഈ ആയത്ത് എത്ര, അതാ ഞാൻ പറഞ്ഞത്, ഈ ആയത്തിൽ നമ്മൾ പഠിച്ച പല കവായിദുകളെ കുറിച്ചുമുള്ള സൂചന ഈ ആയത്തിലുണ്ട്. അപ്പോൾ ഈ ആയത്തിന്റെ തുടക്കമാർക്കുള്ള മറുപടിയാണ് ലൈസ കമിസ്ലിഹി ഷൈഉൻ റദ്ദുൻ അലാ അൽ മുഷബ്ബിഹ വൽ മുമസ്സില. തഷ്ബീഹ് നടത്തുന്ന ആളുകൾക്കാണ് മുഷബ്ബിഹത്ത് എന്ന് പറയുക, തംസീൽ നടത്തുന്ന ആളുകൾക്കാണ് മുമസ്സിലത്തുൻ എന്ന് പറയുക. വഹുവ സമീഉൽ വസീർ എന്നത് റദ്ദുൻ അലൽ മുഅത്തില, തഅ്തീലിന്റെ ആളുകൾക്കുള്ള മറുപടിയാണ്. ഇത് മനസ്സിലായില്ലേ? ശരി, ഇനി ഈ ആയത്തിൽ നമ്മൾ പഠിച്ച ചില കായിദകൾക്കുള്ള സൂചന ഈ ആയത്തിൽ വേറെയുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മളൊരു കായിദ പഠിച്ചിരുന്നു, അൽ ഇജ്മാലു ഫിൻ നഫി വത്തഫ്സീൽ ഫിൽ ഇസ്ബാത്ത്. നഫി നടത്തുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന് എന്തെങ്കിലും ഒരു കാര്യം ഇല്ല എന്ന് നിഷേധിക്കുന്ന സന്ദർഭത്തിൽ അവിടെ എന്ത് ചെയ്യണം? ഇജ്മാൽ ചെയ്യണം, ചുരുക്കി പറയണം. വത്തഫ്സീൽ ഫിൽ ഇസ്ബാത്ത്, എന്നാൽ ഒരു കാര്യം സ്ഥിരീകരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന് എന്തെങ്കിലും ഉണ്ട് എന്ന് പറയുന്ന കാര്യത്തിൽ ഫഹുന നുഫസ്സിൽ, അവിടെ നമ്മൾ വിശദീകരിച്ചു പറയണം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല നഫി ചുരുക്കി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ലൈസ കമിസ്ലിഹി ഷൈ, അള്ളാഹുവിനെ പോലെ മറ്റൊന്നുമില്ല. അത് മൂന്ന് തവണ ആവർത്തിച്ചു, പക്ഷെ പറഞ്ഞത് ഒരേ കാര്യമാണ്, ലൈസ കമിസ്ലിഹി ഷൈ, അവനെ പോലെ മറ്റൊന്നുമില്ല. അത് പ്രത്യേകിച്ച് അള്ളാഹു തഹദീദ് നടത്തൊന്നും ചെയ്തില്ല. അവന്റെ കേൾവിയെ പോലെ മറ്റൊരാൾ കേൾവിയില്ല, അവന്റെ കാഴ്ചയെ പോലെ മറ്റൊരു കാഴ്ചയില്ല, അവന്റെ അറിവിനെ പോലെ മറ്റൊരാൾ, അങ്ങനെയൊന്നും പറഞ്ഞു. ലൈസ കമിസ്ലിഹി ഷൈ, മാ ഫീഹി തഹദീദ്, പ്രത്യേകിച്ച് ഇന്ന കാര്യത്തിൽ അല്ലാ, അങ്ങനെയൊന്നുമില്ല. എല്ലാ കാര്യത്തിലും അള്ളാഹു സുബ്ഹാന തആല, അവന് മസീലില്ല, അവന് തുല്യനായി മറ്റൊരാളില്ല. അത മുജ്മൽ, ചുരുക്കി പറഞ്ഞാണ്, വളരെ ചുരുക്കിയ വാക്കാണ്. സംഭവ വാക്ക് വളരെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്, വലിയ ആശയം ആ വാക്ക് ഉൾക്കൊള്ളുന്നുണ്ട്, പക്ഷെ ചുരുക്കിയിട പറഞ്ഞത് ലൈസ കമിസ്ലിഹി ഷൈ, അവനെ പോലെ മറ്റൊന്നുമില്ല. എന്നാൽ ഇസ്ബാത്ത്, അള്ളാഹുവിന് ഒരു കാര്യമുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന ഇടത്തെത്തിയപ്പോൾ അവിടെ തഫ്സീൽ നടത്തി. وهو السميع البصير، السميع البصير أو سميعا بصيرا. നമ്മൾ അള്ളാഹുവിന്റെ അസ്മാഅകൾ അതിലുള്ള ഈമാനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ അർക്കാനുകൾ മൂന്നെണ്ണമാണ് എന്ന് എണ്ണിയിരുന്നു അല്ലെ. ഏതൊക്കെയാണ്? ഒന്ന് അൽ ഈമാൻ ബിൽ ഇസ്മ് അല്ലെ, അൽ ഈമാൻ ബിൽ ഇസ്മ്, അള്ളാഹുവിന്റെ നാമത്തിലുള്ള വിശ്വാസം. മൂന്ന് അസ്സമീഉ അൽ ബസീർ. രണ്ട് നമ്മൾ പറഞ്ഞു, അൽ ഈമാൻ ബിമഅാനിഹ, ആ ഇസ്മിലുള്ള അതിന്റെ അർത്ഥം വിശ്വസിക്കൽ. വഹുന സമീഅ ദു സംഇൻ വൽ ബസീർ ദു ബസറിൻ. സമീഅ എന്ന് പറഞ്ഞാൽ സംഉള്ളവൻ എന്നാണ്, കേൾവിയുള്ളവൻ എന്നാണ്. ബസീർ എന്ന് പറഞ്ഞാൽ ബസറുള്ളവൻ, കാഴ്ചയുള്ളവൻ എന്നാണ്. അൽ ഇമാൻ ബി ആസാരിഹ, അതിന്റെ ആധാറുകളിലുള്ള വിശ്വാസം. സമഇ അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവണം? നമ്മുടെ നാവ് നമ്മൾ ശ്രദ്ധിക്കണം. ബസർ അള്ളാഹുനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തികൾ ശ്രദ്ധിക്കണം. അതല്ലാത്ത കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുന്ന രണ്ട് ഇസ്മുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ എടുത്തു കൊടുത്തു. രണ്ട് ഇസ്മുകൾ, രണ്ട് ഇസ്മുകൾ. നഫി ഒരൊറ്റ വാക്കിലാണെങ്കിൽ ഇസ്ബാത് രണ്ടു വാക്കിലാണ്. ഇൻഷാല്ലാ അതിനുള്ള ഉദാഹരണങ്ങൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പൊ അന്നഫി ഉൽ മുജ്മൽ والإثبات المفصل قاعدة كلها تلو يا آيات لند നമ്മൾ പഠിച്ച قاعدهാണത് الإجمال في النفي والتفصيل في الإثبات. അതുപോലെ തന്നെ ഇവിടെ ഇസ്ലാമിന്റെ കലിമത്തായ ഷഹാദത്ത് കലിമയുടെ തർത്തീബ് ഉണ്ട്. എവിടെയാണ് തർത്തീബുള്ളത് കണ്ടാൽ തന്നെ മനസ്സിലാവും. നഫി തുമ്മൽ ഇസ്ബാത്ത് അല്ലെ, ആദ്യം നഫി പിന്നെ ഇസ്ബാത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങനെയാണ്? ലാ ഇലാഹ നഫിയൻ, ഒരു ഇലാഹും ഇല്ല. അതേപോലെ ലൈസ കമിസ്ലിഹി ഷൈ, അവനെ പോലെ മറ്റൊരാളില്ല. ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. ഷഹാദ ഇസ്ബാത്ത്, ഇത് ഇസ്ബാത്തൻ. പണ്ഡിതന്മാർ അതിനെ വിശേഷിപ്പിച്ചത് التخلي ثم التحلي എന്ന്. التخلي ثم التحلي, ആദ്യം എല്ലാ എന്താ പറയാ, എല്ലാ കച്ചറകളെയും ഒഴിവാക്ക, അള്ളാഹുവിലേക്ക് ചേർത്തപ്പെടാൻ സാധ്യതയുള്ള എല്ലാ വിധത്തിലുള്ള ന്യൂനതകൾ മ്ലേച്ഛതകൾ ഒക്കത്തിനും ഒഴിവാക്കി. ലൈസ കമിസ്ലിഹി, അള്ളാഹനെ പോലെ ഒന്നുമില്ല. അവൻ എല്ലാ ന്യൂനതകളിൽ നിന്നും ശുദ്ധനായി, പരിശുദ്ധനായി. സുമ്മത്തഹല്ലി, പിന്നെ ആഭരണം ധരിക്കുക, പിന്നെയാണ് ആഭരണങ്ങൾ ധരിച്ചത്. ആദ്യം ശുദ്ധിയായി അല്ലെ, അങ്ങനെയല്ല ആഭരണം ഇടുക. മനുഷ്യന്മാർ പോലും ആദ്യം എന്താ ചെയ്യുക, ആദ്യം വൃത്തിയാവും മേലക്ക്, എന്നിട്ടാണ് ആഭരണം ധരിക്കുക. അത്തഹല്ലി സുമ്മത്തഹല്ലി, ആദ്യം എന്ത് ചെയ്യുക, എല്ലാ മ്ലേച്ഛതകളും അവനിലില്ല എന്ന കാര്യം ആദ്യം പ്രഖ്യാപിച്ചു. തുമ്മറ്റഹല്ലി, എന്നിട്ട് പിന്നെ ആഭരണം എടുത്താണ്. ഏതാണ് ആഭരണം? അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശേഷണങ്ങളെല്ലാം അവന് മഹാമിതൻ. അള്ളാഹിന്റെ ഏത് സിഫത്തുണ്ടോ അതൊക്കെ അള്ളാഹിനെ പുകഴ്ത്തി പറയാനാണ്. ഏതൊരു ഇസ്മു നീ പറഞ്ഞോ അള്ളാഹിനെ നീ പുകഴ്ത്തിയിട്ടുണ്ട്. നീ റഹ്മാൻ എന്ന് അള്ളാഹിനെ വിളിച്ചു, നീ അള്ളാഹിനെ പുകഴ്ത്തി. സമീഉ എന്ന് അള്ളാഹിനെ നീ വിളിച്ചു, അള്ളാഹിനെ നീ പുകഴ്ത്തി കഴിഞ്ഞു. അതാണ് തഹല്ലി. എന്റെ ഹല്യത്ത് എന്ന് പറഞ്ഞ അല്ലെ, ഹല്യത്തു താലിബിൽ എന്ന് കേട്ടിട്ടില്ല നിങ്ങള്? ഹല്യത്ത് എന്ന് പറഞ്ഞ ആഭരണം അല്ലെ, ആഭരണം. അതാണ് തഹല്ലി സുമ്മ തഹല്ലി. നോക്കൂ നിങ്ങൾ എത്ര ഫോയിദകളാണ് ആയത്തിലുള്ളത്. ഇത് ഇതിൽ പലതും ശംഖീത്തി അതേപോലുള്ള പണ്ഡിതന്മാരാണ് ഈ ഫോയിദകൾ ഓർമ്മിപ്പിച്ചത്. റഹിമഹുമുല്ലാഹു ജമീഅൻ. ശരി, അതുപോലെ തന്നെ ഈ ആയത്തിൽ വഫി അൽ ആയതി വഫിൽ ആയതി അൽ ജംഉ ബൈന സംഇ വൽ ബസർ, കേൾവി കാഴ്ച ഈ രണ്ട് സിഫത്തുകളെ ഒരുമിപ്പിക്കുക എന്നത് ഈ ആയത്തിലുണ്ട്. ഇതൊക്കെ ഫവായിദുകളാണ്, ഈ ആയത്തുമായി ബന്ധപ്പെട്ട ഫായിദകളാണ്. കേൾവിയും കാഴ്ചയും ഒരുമിപ്പിക്കൽ ഈ ആയത്തിലുണ്ട് അല്ലെ. പല ആയത്തിലും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, കേൾവിയും കാഴ്ചയും ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അള്ളാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ വജഅല ലക്കും അസ്സമഅ വൽ അബ്സാറ വജഅല ലക്കും അസ്സമഅ വൽ അബ്സാറ ലൗ കുന്ന നസ്മഉ ഔ നഅഖിൽ. അവിടെ അതുപോലെ തന്നെ സൂറത്തുൽ ഇൻസാന്റെ തുടക്കത്തിൽ വജഅൽനാഹു സമീഅൻ ബസീറ. എന്താണ് ആ ബദലായി പറയാം, ഓ ബദലായിട്ട് പറയാം, സമീഅ അൽ ബസീർ. ولا تخف ما ليس لك به علم ان السمع والبصر. احسنت ان السمع والبصر قالت الله سبحانه وتعالى എന്ത് പറഞ്ഞിട്ടുണ്ട്, സംഅനേയും ബസറിനേയും ഒരുമിപ്പിച്ചിട്ടുണ്ട്, അതിൽ പെട്ടതാണ്. ശരി, അപ്പോൾ അത് അടുത്ത ഫായിദയാണ്. അതുപോലെ തന്നെ നമ്മൾ മുന്നൊരിക്കല് സൂറത്തുൽ മുൽക്ക് എടുക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു അല്ലെ, പണ്ട് നമ്മൾക്കിടെ ഒരു ചർച്ച ഉണ്ട്, കേൾവിയാണോ കാഴ്ചയാണോ അഫ്ദൽ എന്ന് നമ്മൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. അതില് കേൾവിയാണ് അഫ്ദൽ എന്ന് പറഞ്ഞ ആൾക്കാർ ആദ്യത്തെ തെളിവായി പറഞ്ഞ മിക്ക സ്ഥലത്തും അള്ളാഹു ആദ്യം കേൾവിയാണ് പറഞ്ഞത്. അപ്പൊ അവർക്കുള്ള തെളിവ് ആയത്തിലുണ്ട്, വഹുവ സമീഉൽ ബസീർ. ആദ്യം സമീഅ എന്നുള്ളതാണ് അള്ളാഹു പറഞ്ഞത്, പിന്നെയാണ് ബസീർ പറഞ്ഞത്. അപ്പൊ തഖ്ദീം എന്ത് ചെയ്യുന്നുണ്ട്, സംഅന്റെ കേൾവിയുടെ ശ്രേഷ്ഠത വ്യക്തമാക്കുന്നുണ്ട് എന്ന് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആയത്തിൽ നമ്മൾ പഠിച്ച മറ്റൊരു കായിദക്ക് തെളിവുണ്ട്. ഏത് കായിദയാണ്, ആർക്കെങ്കിലും പറയാൻ പറ്റും? പല കായിദകൾക്കും തെളിവുണ്ട്. നമ്മൾ പഠിച്ച, നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു ഒരു കായിദക്ക് ഈ ആയത്തിൽ തെളിവുണ്ട്. കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ളത്, അൽ ഖൗലു ഫി സിഫാത്തി കൽ ഖൗലു ഫി ദാത്ത്. എങ്ങനെ നിങ്ങൾ തെളിവുപിടിക്കുന്നത്? ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിപ്പോ ഞാനിതിൽ വായിച്ചു വന്ന കാര്യങ്ങളെല്ലാം അത് ഈ ആയത്തിന്റെ എല്ലാം ഉൾക്കൊണ്ടെന്ന് പറയാൻ പറ്റും? അള്ളാഹുവിന്റെ നാമങ്ങൾ മുത്തറാദിഫറ്റാണ്, അതിന് തെളിവുണ്ട് അല്ലെ. വഹുവ സമീഉ അൽ ബസീർ, ഓൻ സമീഅാണ് ഓൻ ബസീറാണ്, രണ്ട് നാമങ്ങളും അള്ളാഹുലേക്കാണ്, ഹുവ എന്നുള്ളതിലേക്കാണ് മടങ്ങുന്നത്. അത് മുത്തറാദിഫറ്റാണ്, അതല്ലാതെ നല്ല ഇഷ്ടത്തിലാണ് അവർക്ക് വേണ്ട. ഇത്തിഹാദുൽ ഇസ്മൈൻ لا يدل على تماثل مسماهما. പേരൊന്നിച്ചു എന്നതുകൊണ്ട് അർത്ഥം ഒന്നിച്ചുകൊള്ളണമെന്നില്ല. കാരണം എന്താണ്, സമീഉൽ ബസീർ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. വഹുവ സമീഉൽ ബസീർ എന്ന് അള്ളാഹുവിനെ പറ്റി പറഞ്ഞു, മനുഷ്യനെ പറ്റി സൂറത്തുൽ ഇൻസാനിൽ പറഞ്ഞു വജഅൽനാഹു സമീഉൻ ബസീറ. അപ്പൊ അള്ളാഹുവിന്റെ അസ്മാഉകൾ മനുഷ്യനും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആ പേര് യോജിച്ചു എന്നുള്ളത് കൊണ്ട് അതിന്റെ അർത്ഥം യോജിച്ചോളന്നില്ല. അള്ളാഹുക്കുള്ള കേൾവി പോലല്ല മനുഷ്യനുള്ള കേൾവി. അള്ളാഹുവിന്റെ കേൾവി പരിപൂർണമാണ്, മനുഷ്യന്റെ കേൾവി ആകട്ടെ വളരെ പരിമിതികളുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ മറ്റൊരാളില്ല. അത് നഫിയാണ് എന്നതിനോടൊപ്പം അതിലൊരു മഹത്തരമായ ഇസ്ബാത്ത് ഉണ്ട്. അത് നഫിയാണെന്നുള്ളതിനോടൊപ്പം തന്നെ അതിന്റെ ഉള്ളിൽ മഹത്തരമായ ഒരു ഇസ്ബാത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നമ്മള് ചില ആൾക്കാരെ, മനുഷ്യന്മാരെ ചൂണ്ടി പറയും അല്ലെ, ഈ പ്രയോഗത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ അള്ളാഹുവിനല്ല സദൃശ്യപ്പെടുത്തുന്നത്, ഈ പ്രയോഗമാണ്. ഈ പ്രയോഗം മനുഷ്യന്മാർ ആ രൂപത്തിൽ ഉപയോഗിക്കാറുണ്ട്. ചില മനുഷ്യന്മാരെ പറ്റി നമ്മൾ പറയും അവനെ പോലെ വേറൊരുത്തരെ നിനക്ക് കാണാൻ പറ്റൂല, അവൻ ഉഷാറാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അവന് അതിനുമാത്രം സിഫത്തുകൾ ഉഷാറായിട്ടുണ്ട്, അവനെ ഉള്ളതിൽ അവന് കുറെ നന്മകളുണ്ട്, ആ നന്മകളൊക്കെ ഒരുമിച്ച് മറ്റൊരാളെ നിനക്ക് കാണാൻ പറ്റുള്ളൂ. അവൻ മാത്രമേ ഉള്ളൂ, അവനെപ്പോലെ വേറൊരാളില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അതൊരു മദ്ഹാണ്. അനേകം വിശേഷണങ്ങൾ അവനുണ്ട്, അതൊന്നും നിനക്ക് വേറെ ഒരാൾക്ക് കാണാൻ പറ്റൂല. അവനെപ്പോലത്തെ ഒരു ടൈപ്പ് നിനക്ക് വേറെ ആളെ കാണാൻ പറ്റൂല. ഈ പ്രയോഗം മനുഷ്യന്മാർ ഉപയോഗിക്കാറുള്ള പ്രയോഗമാണ് സാധാരണ പ്രയോഗം. ഈ പ്രയോഗത്തിന് അങ്ങനെ അർത്ഥം ഉണ്ട് അല്ലെ? അവനെപ്പോലെ വേറെ ആളില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ അവനെപ്പോലെ ഉഷാർ, അവനെപ്പോലെ നല്ല ഗുണങ്ങളുള്ള വേറൊരാളില്ല. ചിലപ്പോ മനുഷ്യന്മാരുടെ ഇത് മോശാർത്ഥത്തിൽ ഉപയോഗിക്കും. അവനെ പോലത്തെ വേറൊരുത്തനില്ല എന്ന് പറഞ്ഞ് തറ പോക്കായിട്ട് വേറെ ചെങ്ങയില്ല ആ അർത്ഥത്തിലും പറയും. പക്ഷെ എന്തായാലും വിശേഷണങ്ങളുടെ ആധിക്യം, സിഫാത്തുകൾ ധാരാളം, ഈ പറയപ്പെടുന്ന ആൾക്ക് അനേകം വിശേഷണങ്ങൾ ഉണ്ട് എന്നതിനേക്കുള്ള സൂചന വാക്കിലുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അവർ പറഞ്ഞു അള്ളാഹുവിനെ പോലെ മറ്റൊരാളില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പോലെ അവന്റെ സിഫത്തുകളെ പോലെ മറ്റൊരു സിഫത്തുള്ള വേറൊരാളുമില്ല. അതേപോലെ തന്നെ അള്ളാഹുവിനെ പോലെ ധാരാളം സിഫത്തുകളുള്ള മറ്റൊരാളുമില്ല, അള്ളാഹിന്റെ അത്ര സിഫത്തുകളുള്ള വേറൊരാളുമില്ല. രണ്ടു കാര്യത്തിലും അള്ളാഹിനെ പോലെ ഇല്ല. ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത്, വാക്കുകൾ മനസ്സിലാവുന്നുണ്ടോ? നന്നായി വാക്കുകൾ ശ്രദ്ധിക്കട്ടോ. ഒന്നെന്താണ്? അള്ളാഹുവിന്റെ ഓരോ സിഫത്തും നമ്മൾ വെവ്വേറെ എടുക്കുകയാണെങ്കിൽ ആ ഓരോ സിഫത്തുകളും അവയെ പോലെ സിഫത്തുകളുള്ള വേറൊരാളുമില്ല. അള്ളാഹുന്റെ റഹ്മത്ത്, അവന്റെ റഹ്മത്ത് പോലെ റഹ്മത്തുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത്, അതുപോലെ മഗ്ഫിറത്തുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാ സിഫത്തുകളിലും അള്ളാഹിനെ പോലെ വേറൊരാളില്ല. ഒന്ന്. രണ്ട്, അള്ളാഹുവിനെ പോലെ ഇത്രയധികം സിഫത്തുകളുള്ള, നല്ല ഗുണങ്ങളുള്ള, നല്ല വിശേഷണങ്ങളുള്ള മറ്റൊരാളുമില്ല. അതിനുമാത്രം നല്ല വിശേഷണങ്ങൾ അവനുണ്ട്. വിശേഷണങ്ങളുടെ ആധിക്യത്തിൽ അവനോട് കിടപിടിക്കാൻ ഒരാളുമില്ല. അതിനുമാത്രം വിശേഷണങ്ങൾ അവനുണ്ട്, അതിനുമാത്രം ഗുണങ്ങൾ, നന്മകൾ അവന്റെ അടുക്കലുണ്ട്. അങ്ങനെ ഒരു അർത്ഥം കൂടി അതിനുണ്ട്. മനസ്സിലായത്? പറഞ്ഞ ഒന്നുകൂടി ആവർത്തിക്കാം, ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി തർത്തീബ് ചെയ്യുന്നതിന് വേണ്ടി ഒന്നുകൂടി ആവർത്തിക്കാം. ഈ പറഞ്ഞ ഭാഗങ്ങൾ ഇന്ന് നന്നായിട്ട് മുറാജ നടത്തണം, ഇതിനെ കുറിച്ച് ചിന്തിക്കണം, ഇരുന്നിട്ട് ആലോചിക്കണം, എന്നാലേ മനസ്സിലേക്ക് ഇറങ്ങുള്ളൂ. ജസ്റ്റ് ഒരു ക്ലാസ് കേട്ടോണ്ട് മാത്രം ഇത് മനസ്സിലേക്ക് ഇറങ്ങില്ല. ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളെ കുറിച്ച് നന്നായി ചിന്തിക്കുക, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ നന്നായി പെട്ടെന്ന് മനസ്സിൽ നിന്ന് പോകും. ഷെയ്ഖ് പറഞ്ഞു ബൽ, ബൽ എന്നുള്ളത് എന്തിനാണ്? ഇദ്റാബിന് വേണ്ടിയാണ്. ബൽ ലിൽ ഇദ്റാബ്, മറിച്ച് എന്ന അർത്ഥത്തിലുള്ള ബൽ ആണത്, മറിച്ച്. ബൽ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുന്നു. ബി അന്നല്ലാഹ ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ മറ്റൊരാളുമില്ല എന്ന് അവർ വിശ്വസിക്കുന്നു. വഹുവ സമീഉൽ ബസീർ, അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനാണ്. സമീഉൻ ബസീറൻ, ശരി. ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്നതിന്റെ അർത്ഥം ഐ ലാ മസീല ലഹു ഫീ ദാതി ولا في اسمائه وصفاته ولا في افعاله. അതാണ് അതിന്റെ അർത്ഥം. ليس كمثله شيء എന്ന് പറഞ്ഞാൽ അവനെ പോലെ മറ്റൊരാളില്ല, അതായത് അവനെ പോലെ നാമങ്ങളുള്ള, അവനെ പോലെ വിശേഷണങ്ങളുള്ള, അവനെ പോലെ പ്രവൃത്തികളുള്ള, അവനെ പോലെയുള്ള ദാത്തുള്ള മറ്റൊരാളുമില്ല. ഒരു കാര്യത്തിൽ അവന് തുല്യനായി, അവന് സമനായി മറ്റൊരാളുമില്ല. അതുപോലെ തന്നെ ഇതിന് സമമായ മറ്റു ആയത്തുകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. ولم يكن له كفوا احد, ഹൽ തഅലമു ലഹു സമിയ. അതുപോലെ തന്നെ വലില്ലാഹിൽ മസലുൽ അഅല, ഈ പറഞ്ഞ ആയത്തുകളൊക്കെ ഇതിന് സമമായ ആയത്തുകളാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പറഞ്ഞു ഇവിടെ ലൈസ കമിസ്ലിഹി ഷൈഉൻ ഉള്ള കാഫിന്റെ അർത്ഥം എന്താണ്? ചില ആളുകൾ പറഞ്ഞു ആ കാഫ് പോലെ എന്ന അർത്ഥത്തിലാണ്. അപ്പൊ എന്തായിരിക്കും അർത്ഥം? ലൈസ ലൈസ മിസ്ലിഹി ഷൈഉൻ, ലൈസ ഷൈഉൻ മിസ്ല മിസ്ലിഹി, അവനെ പോലെ മറ്റൊന്നുമില്ല, അവനെ പോലെ മറ്റൊന്നുമില്ല, അവനെ പോലത്തെ പോലത്തെ മറ്റൊന്നുമില്ല. അതായത് അവനെ പോലത്തേന്റെ പോലത്തെ ഒന്നുണ്ടെങ്കിൽ അതിൽ അങ്ങനത്തെ ഒന്നുപോലുമില്ല എന്നർത്ഥം. രണ്ടാമത്തെ അർത്ഥം ലൈസ മിസ്ലഹു ഷൈ, ലൈസ മിസ്ലഹു ഷൈ, ലൈസ മിസ്ലഹു ഷൈ, അവനെ പോലെ ഒന്നില്ല എന്നത് മൂന്ന് തവണ തെക്കറാർ നടത്താൻ വേണ്ടിയിട്ടുള്ള കാഫാണ്, സിലത്തിന്റെ കാഫാണ് എന്നർത്ഥം. രണ്ടാമത്തെ അഭിപ്രായമാണ് കൂടുതൽ ശരിയായ അഭിപ്രായമായി നമ്മൾ പറഞ്ഞത്, റാജിഹായ അഭിപ്രായമായി നമ്മൾ പറഞ്ഞ അവസാനത്തെ അഭിപ്രായം ലൈസ മിസ്ലഹു ഷൈ, ലൈസ മിസ്ലഹു ഷൈ, ലൈസ മിസ്ലഹു ഷൈ. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ആയത്തിന്റെ ആദ്യ ഭാഗം അത് മുഷബ്ബിഹത്തിനും മുമത്തിലത്തിനുമുള്ള മറുപടിയാണ്. തംസീലിന്റെ ആളുകൾ, സാദൃശ്യപ്പെടുത്തുന്ന ആളുകൾ, അള്ളാഹനെ മറ്റുള്ളവരുമായി സാദൃശ്യപ്പെടുത്തുന്നവർക്കുള്ള മറുപടിയാണ് ഈ ആയത്തിന്റെ ആദ്യത്തെ ഭാഗം. അള്ളാഹു പറഞ്ഞു ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെ പോലെ മറ്റൊരാളുമില്ല. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് മഥീലില്ല എന്ന കാര്യം, അവന് സദൃശ്യപ്പെടുത്താവുന്ന മറ്റൊരു ആളുമില്ല എന്ന കാര്യം അതിന് മനസ്സിലാവും. രണ്ട്, വഹുവ സമീഉൽ ബസീർ, അവൻ സമീഉൻ ബസീറാണ്. ആ വാക്ക് മുഅത്തിലത്തിനുള്ള മറുപടിയാണ്, കാരണം അവരെല്ലാം നിഷേധിച്ച ആൾക്കാരാണ്. അള്ളാഹു സമീഉൻ ബസീറാണ് എന്ന് രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല സ്ഥിരീകരിച്ചിരിക്കുന്നു. ശരി, പിന്നെ ഈ ആയത്തിലുള്ള ഫവാഇദുകളായിട്ട് നമ്മൾ പറഞ്ഞത്, ഒന്ന്, ഈ ആയത്തിൽ എന്തെന്ന് അൽ ഇജ്മാഉ ഫിൻ നഫി വത്തഫ്സീലു ഫിൽ ഇസ്ബാത്ത്, ഈ ഖാഇദക്കുള്ള തെളിവുണ്ട്. ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്നത് ചുരുക്കിയിട്ട് നഫി നടത്തിയത്. വഹുവ സമീഉൽ ബസീർ, രണ്ട് ഇസ്മുകൾ പറഞ്ഞു പറഞ്ഞു അവിടെ ഇസ്ബാത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നഫി മുന്തിക്കലുണ്ട്. നഫി ആദ്യം പറഞ്ഞു പിന്നെ ഇസ്ബാത്ത് നടത്തല്, തഖ്ദീമുൻ നഫി അലൽ ഇസ്ബാത്ത്, ഇസ്ബാത്തിന് മുൻപ് നഫി പറയുക എന്നുള്ളത് ഇവിടെ ഉണ്ട്. ആദ്യം നിഷേധിക്കുക പിന്നെ സ്ഥിരീകരിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിലുള്ളത് പോലെ. അതിന് നമ്മൾ ഒരു വാക്ക് പറഞ്ഞു, അത്തഹല്ലി സുമ്മ തഹല്ലി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇവിടെ സമഉം ബസറും പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം, അതിന്റെ പിന്നിലെ രഹസ്യം ഷംഖീത്തി പറഞ്ഞതുപോലെ അതിന് പിന്നിലുള്ള കാരണം, ഷമഴും ബസറും എന്നത് മിക്ക ഹയവാനാത്തുകളിലും ഉള്ള കാര്യമാണ്. ജിന്നാകട്ടെ, മലക്കാകട്ടെ, മനുഷ്യനാകട്ടെ, ഉറുമ്പാകട്ടെ, ഏതു മൃഗങ്ങളാകട്ടെ, അവക്കൊക്കെ ഷമഴും ബസറും അള്ളാഹു നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒന്നെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നൽകിയിട്ടുണ്ട് മൊത്തത്തിൽ. അപ്പോ ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ ഷമഴും ബസറും ഉണ്ട്, അതുകൊണ്ടൊന്നും ഒരാളും പറയില്ല പൂച്ചയുടെ കേൾവി പോലെയാണ് മനുഷ്യന്റെ കേൾവി എന്ന്, അല്ലെങ്കിൽ ജിന്നിന്റെ കാഴ്ച പോലെയാണ് മനുഷ്യന്റെ കാഴ്ച എന്ന് ഒരാളും പറയില്ല. മറിച്ച് ഓരോരുത്തർക്കും അവർക്ക് യോജിച്ച രൂപത്തിലുള്ള കാഴ്ചയാണുള്ളത്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല അവന് യോജിച്ച രൂപത്തിലുള്ള കാഴ്ചയാണ് അവനുള്ളത്. ശരി, അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഈ വിഷയത്തിൽ ഈ ആയത്തിന്റെ ഫായിദയായി പറഞ്ഞത് ഇതിലെന്തുണ്ട്, നമ്മൾ പഠിച്ച മറ്റൊരു ഖാഇദക്ക് തെളിവുണ്ട്, അൽ ഇത്തിഹാദു ഫിൽ, അൽ ഇത്തിഹാദുൽ ഇസ്മൈൻ ലാ യദുല്ലു അലാ തമാസുലി മുസമ്മാഹുമ, പേരൊരുമിച്ചു എന്നുള്ളത് കൊണ്ട് അർത്ഥം ഒരുമിച്ചു കൊള്ളണമെന്നില്ല. അള്ളാഹു സുബ്ഹാനഹു തആല അവന് അസ്സമീ അൽ ബസീർ എന്ന പേരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ മനുഷ്യനും സമീ അൽ ബസീർ എന്ന പേരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രണ്ട് പേരുകളും രണ്ട് അർത്ഥത്തിലാണ്, മനുഷ്യന്റെ കേൾവി മനുഷ്യനെ യോജിച്ച രൂപത്തിലാണ്, അള്ളാഹിന്റെ കേൾവി അള്ളാഹ്ക്ക് യോജിച്ച രൂപത്തിലാണ്. അതുപോലെ തന്നെ മറ്റൊരർത്ഥമുള്ള ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്നതിൽ ഒരു മഹത്തായ ഇസ്ബാത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എന്താണ് സാധാരണ മനുഷ്യന്മാർ പറയാറുള്ള പോലെ അവനെ പോലെ മറ്റൊരാളും ഇല്ല എന്ന് പറഞ്ഞാൽ അവന് അതിനുമാത്രം മഹത്തരമായ വിശേഷണങ്ങളുണ്ട് എന്നൊരർത്ഥം അതിനുണ്ട്. ആ അർത്ഥം ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു തആല അതിനുമാത്രം വിശേഷണങ്ങൾ ധാരാളമുള്ളവനാണ്. അവന്റെ വിശേഷണങ്ങളിൽ ഒന്നിലും, ഓരോ വിശേഷണം പ്രത്യേകം പ്രത്യേകം എടുക്കുകയാണെങ്കിൽ ആ വിശേഷണങ്ങളിൽ ഒന്നിലും അവനോട് കിടപിടിക്കാവുന്ന മറ്റൊരാളുമില്ല. അല്ലെ, ഓരോ വിശേഷണം ഒറ്റയ്ക്ക് എടുത്താലും അവനെ തോൽപ്പിക്കാൻ പറ്റൂല, വിശേഷണങ്ങൾ എല്ലാം കൂടി എടുത്തു കഴിഞ്ഞാലും അവനെ തോൽപ്പിക്കാൻ പറ്റില്ല, അവൻ എല്ലാ കാര്യത്തിലും പരിപൂർണനാണ്. ഈ അർത്ഥം അതിലുണ്ട്. അതുപോലെ തന്നെ സമാണ് ബസറിനേക്കാൾ അഫ്സൽ, കേൾവിയാണ് കാഴ്ചയേക്കാൾ അഫ്സലായിട്ടുള്ളത് എന്ന് അഭിപ്രായപ്പെട്ട ചില ആളുകൾക്കുള്ള തെളിവ് ഈ ആയത്തിലുണ്ട്. കാരണം ആദ്യം പറഞ്ഞത് സമാണ്. സല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.